प्यारा नाम, मीठा तेरा नाम, नाम में है सबसे ऊंचा यीशु तेरा नाम। प्यारा प्यारा नाम, मीठा तेरा नाम, नाम में है सबसे ऊंचा यीशु तेरा नाम। प्यारा प्यारा नाम।
കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാട്ട് പാടിയപ്പോൾ അത് വളരെ എന്നെ സ്വാധീനിച്ചു. കാരണം ഈ ലോകത്തിൽ ഏറ്റവും മാധുര്യമുള്ള നാമം യേശുവിന്റെ നാമമാണ്. അനുഭവിച്ചറിയുന്നവര് അവർ പറയും, ഈ ലോകത്തിൽ ഏറ്റവും മാധുര്യമുള്ള നാമം. ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ, ആ നാമം കേൾക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കുന്നവർക്ക് അത് ബലമാണ്. വേറൊന്നുമല്ല, ജീസസ് ദ നെയിം എബവ് All other names. എല്ലാ മുട്ടുകളും മുഴങ്കാലുകളും മടങ്ങുന്ന നാമം യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. ആ നാമത്തിലാ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ നാമമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ പോവുക എന്ന കർത്താവ് പറഞ്ഞേ. യെസ്, ആ നാമമാണ് നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമം. അതുകൊണ്ട് അത് നമ്മുടെ സന്തോഷമായിരിക്കട്ടെ. എന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സൗരങ്ങൾ നമ്മൾ ആർ യു റിയലി ഹാപ്പി? ഇവിടുത്തെ മീറ്റിങ്ങിന്റെ കാര്യമെല്ലാം ചോദിച്ചത്. എപ്പോഴും നമ്മുടെ ഉള്ളില് ഒരു സന്തോഷം നമ്മളെ ഭരിക്കുന്നുണ്ടോ? എപ്പോഴും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിലൊരു സമാധാനം. ഞമ്മക്ക് പെരിഫറലിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വരാം. ചില സമയത്തൊരു വിഷമം വരാം, ഒരു ദുഃഖം വരാം. പക്ഷെ അതൊക്കെ മൊമെന്ററിയാ, കുറച്ച് സമയത്തേനേ ഉള്ളൂ. പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഭീമാകാരമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ടാകും. ഹിമാലയ പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. സൊല്യൂഷൻസ് ഒന്നും ചിലതിന് കാണത്തുമില്ലായിരിക്കാം. അതിൻ്റെയൊക്കെ നടുവിലും ഹൃദയത്തിൻ്റെ അകത്തൊരു സമാധാനവും എപ്പോഴും ഒരു സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ അതൊറ്റ റീസണേ ഉള്ളൂ, രണ്ടാമത് റീസൺ ഇല്ല. എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലൊരു സമാധാനവും എപ്പോഴും ഒരു സന്തോഷവും നമ്മളെ ഭരിക്കുന്നില്ലെങ്കിൽ അതിനൊറ്റ റീസൺ ഉള്ളതെന്നറിയാമോ? യേശു കർത്താവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലല്ല എന്നുള്ളതാ. കാരണം എല്ലാറ്റിലും ഒരൊറ്റ സൊല്യൂഷന് ദൈവത്തിനുള്ളൂ. ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. യോഹനൻ 3:16, തന്റെ പുത്രനെ നൽകുവാൻ. God gave his only begotten son for all your problems. എല്ലാറ്റിനും അവനെയാ തന്നിരിക്കുന്നത്. ചില സൊല്യൂഷൻസ് തന്നല്ല ദൈവം പോയത്, യേശുവിനെ തന്നു. ഈ യേശുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമില്ലായ്മ മാത്രമേ ഉള്ളൂ. അല്ല, നമ്മുടെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളല്ല. വീണ്ടും ഒന്നുകൂടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളത് കുറിച്ചിടണമേ. എന്റെ സന്തോഷമില്ലായ്മയുടെ കാരണം എന്റെ പ്രശ്നങ്ങളല്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞപ്പോഴും വലിയ ഹൃദയ സമാധാനത്തോടെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആ കണ്ണുനീര് ഹൃദയത്തിന്റെ അടിത്തട്ടുള്ള സമാധാനത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരാ. അതാ കർത്താവിലുള്ള ഉറപ്പ്. എന്റെ സഹോദരനെ കണ്ട് അദ്ദേഹം ഭ്രാന്തനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ തന്റെ ഒരു കുഞ്ഞ് വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. വിവരമറിഞ്ഞപ്പോൾ ഭ്രാന്തനെ പോലെ ഓടി വന്ന് ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മനുഷ്യൻ, പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ആരോ വിളിച്ചു മാറ്റി യേശുവിന്റെ നാമം പറഞ്ഞു. യേശുവിന്റെ വാക്കുകൾ കേട്ട്, സുവിശേഷം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതുവരെ അനുഭവിക്കാത്ത വലിയ സമാധാനം എന്റെ ഉള്ളിൽ വന്നു. ഞാൻ പറഞ്ഞത് എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത സൊല്യൂഷൻ ഇല്ലാത്ത എന്തു പ്രശ്നമായിക്കൊള്ളട്ടെ, അതല്ല നിങ്ങളുടെ ഇന്നത്തെ സമാധാനക്കേടിന്റെ കാര്യം. സന്തോഷമില്ലായ്മയ്ക്ക് ഒരൊറ്റ റീസണേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല സഹോദരങ്ങളെ, രണ്ടാമത് റീസൺ ഇല്ല. ഒറ്റ റീസണേ ഉള്ളൂ, യേശുവിനെ എവിടെയോ മിസ്സായി എന്നുള്ളതാ. മിസ്സായി, ദാറ്റ്സ് ഓൾ. കാരണം യേശു ഉള്ളവർക്ക് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിലും വലിയ സമാധാനം. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11:27 Matthew 11:27.
എന്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല.
ശ്രദ്ധിച്ചോണം സഹോദരങ്ങളെ, ഇത് വളരെ വ്യക്തവും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ വാക്യം ധ്യാനിക്കണം. പിതാവ് വെളിപ്പെടുത്താതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്താതെ ആരും പിതാവിനെ അറിയുന്നില്ല. നോ വൺ നോസ് ദ സൺ എക്സെപ്റ്റ് ദ ഫാദർ, നോ ഡസ് എനി വൺ നോ ദ ഫാദർ എക്സെപ്റ്റ് ദ സൺ ആൻഡ് എനി വൺ ടു ഹും ദ സൺ വിൽസ് ടു റിവീൽ ഹിം. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ നാച്ചുറൽ ആണ്, മാനുഷിക ബുദ്ധി കൊണ്ട് അറിയാനായിട്ട് കഴിയത്തില്ല. അങ്ങനല്ല ഞാൻ എഴുതിയിരിക്കുന്നേ അല്ലേ? ഞാൻ നിങ്ങൾ വായിച്ചപ്പോ തോന്നി, നിങ്ങളോട് വായിച്ചു, നിങ്ങളോട് ശ്രദ്ധിച്ചു വായിച്ചു.
എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല.
പുത്രനെ അറിയുകയും പിതാവിനെ അറിയുകയും ചെയ്തൊരു വാക്യം യോഹന്നാൻ അതിന്റെ 17 എഴുതിയിട്ടുണ്ട്. അതാണ് നിത്യജീവൻ. ഇത് സൂപ്പർ നാച്ചുറൽ ആണ്, മാനുഷിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആത്മീയമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്കത് മനസ്സിലായില്ല, മനസ്സിലായിരുന്നെങ്കിൽ തേജസിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. They have crucified the God of glory. ആരെയാ കുരിശി തറച്ചെന്നറിയാമോ? തേജസിന്റെ കർത്താവിനെ, സർവത്തിന്റെയും ആരാധനാ വിഷയമായവനെ, പിതാവിന്റെ മടിയിലിരുന്ന പൊന്നോമന പുത്രനെ, സകല സൃഷ്ടിയും എന്തിനു വേണ്ടിയിട്ട് ഏതിലേക്ക് ചേർക്കപ്പെടുന്നുവോ ആ ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ സർവസ്വവുമായവനെ, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ഈ ക്രിസ്തുവിനെ അവര് കുരിശി തറച്ചു. പൗലോസ് പറയുക, കാരണം അവർക്ക് മനസ്സിലായില്ല, ആണി അടിച്ചപ്പോൾ അവർക്ക് പിടികിട്ടിയില്ല, അവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ച യഹൂദന്മാർക്ക് മനസ്സിലായില്ല, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് പിടികിട്ടിയില്ല, അവന്റെ കൂടെ 3.5 വർഷം നടന്നിട്ട് മനസ്സിലായില്ല, അവന്റെ പിന്നാലെ അവന്റെ വാക്കുകളെ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിച്ച മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു കാര്യം വെളിപ്പെട്ടില്ല. എന്താ വെളിപ്പെട്ടില്ലെന്ന് അറിയാമോ? ഇതാരാണെന്ന് വെളിപ്പെട്ടില്ല. വെളിപ്പെട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ എന്നറിയാമോ? ഒരു കൊച്ചു വെളിപ്പാട്, മറ്റൊന്നുമല്ല, നക്ഷത്രങ്ങളെ നോക്കുന്ന ദൂരദേശത്തുള്ള ജ്ഞാനികള്. അവര് നക്ഷത്രങ്ങളെ നോക്കിയപ്പോഴത്തേന് അവർക്കൊരു കാര്യം മനസ്സിലായി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ. അവർക്കൊരൽപ്പം വെളിച്ചം കിട്ടി. ഒരു രാജാവ് യഹൂദന്മാരുടെ രാജാവായി പിറക്കുക, അവര് പോന്നപ്പം വെറുതെ പോന്നുമില്ല കേട്ടോ. എങ്ങനെയാ പോന്നേ? പൊന്നും മീറയും കുന്തിരിക്കവുമായിട്ട് അവര് പോന്നേ. അതെന്താ അതിന്റെ അർത്ഥം? യഹൂദന്മാരുടെ ഒരു സാധാരണ രാജാവിനെ കാണാനായിട്ട് ഇത്രയും വില കൂടിയ വസ്തുക്കളുമായിട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് അതിനപ്പുറത്ത് എന്തോ ചെറിയ ഗ്ലിംസ്. കാരണം സകല ജാതികളിലേക്കും പോകണ്ട ദൈവത്തിന്റെ സുവിശേഷമാണ് അവരുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നത്. സകല ജാതികളും അറിയണം. ഇടയ്ക്ക് ഇച്ചിരി ഡയറക്ഷൻ മാറിപ്പോയി, അതുകൊണ്ട് കൊട്ടാരത്തിൽ കയറിയത്, നക്ഷത്രത്തെ നോക്കി 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 വന്നതാണ്. ഇടയ്ക്ക് കയറി റോങ് റൂട്ടിലേക്ക് കയറിപ്പോയി. എന്താ നേരെ ചെന്ന്, കാരണം അവിടെ ചെന്നപ്പോൾ ഇടയ്ക്ക് മാനുഷിക ബുദ്ധി കയറി, അത്ര നേരം നക്ഷത്രം നോക്കിയാ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ മാനുഷിക ബുദ്ധി കൊട്ടാരം കണ്ടപ്പോ ഓർത്തു, എന്നാൽ എവിടെ ആയിരിക്കണം രാജാവ്? കൊട്ടാരത്തിൽ ജനിക്കണം. നേരെ ചെന്ന് ഹേരോദോവിന്റെ അരവിനെല്ലോട്ട് ചെന്ന് കയറി. എഴുതിയിരിക്കുകയാണ് ഹേരോദോവും അവിടെയുള്ള എല്ലാവരും ഭ്രമിച്ചുപോയി കലങ്ങിപ്പോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ രസകരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഉടനെ ഹേരോദോ വിളിച്ചു മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ വിളിച്ചിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ എവിടെ? ഓൺ ദ സ്പോട്ട് മറുപടി എവിടെയാണ്? നീയോ ബേത്ലഹേമേ, യഹൂദാ സഹസ്രങ്ങൾ ഏറ്റവും ചെറുതായിരുന്നാലും എന്റെ ജനത്തെ മേയിപ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എവിടെയാ? അടുത്ത് ബേത്ലഹേമില്. എത്ര ദൂരമുണ്ട്? 6 മൈൽ ദൂരം. അപ്പൊ ഹേറോദോ പറഞ്ഞു, അതെ ഒറ്റ ഒരു അപേക്ഷയുണ്ട്, നിങ്ങൾ അവനെ നമസ്കരിച്ചിട്ട് ഇതുവഴി ഒന്ന് വന്ന് എന്നോടും വന്ന് വരുമെന്ന് പറയണം, എനിക്ക് വന്നു പോയി നമസ്കരിക്കാനാണ്. ഞാൻ ചോദിക്കുന്നത്, ദൂരദേശത്തു നിന്ന് കിലോമീറ്ററുകൾ നടന്ന് അവര് വന്നിട്ട് ഈ മഹാപുരോഹിതന്മാർക്ക് ഒന്ന് 6 മൈൽ ദൂരം പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് തോന്നിയില്ലേ? എന്റെ ചോദ്യം അതാ, വചനം നന്നായിട്ട് അറിയാവുന്നവർക്ക് യേശുവിനെ മിസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു വന്നേ. വചനം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കോട്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് യേശുവിനെ അറിയണമെന്നോ നിർബന്ധമില്ല. നോ, ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ റെവലേഷൻ. അതവിടെ എഴുതി വെച്ചത് യേശു പറഞ്ഞത്, പിതാവ് വെളിപ്പെടുത്താതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്താതെ ആരും പിതാവിനെ അറിയുന്നില്ല. അറിയുന്നില്ല, കഴിയത്തില്ല. വെളിപ്പെട്ട് കിട്ടിയ ഒരാളെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 31-33 വാക്യങ്ങൾ.
ഞാനോ അവനെ അറിഞ്ഞില്ല.
131 and 133. അമതി, ഞാനോ അവനെ അറിഞ്ഞില്ല. വീണ്ടും എന്റെ 33-ാം വാക്യം.
ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നത് നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ
ഞാൻ കാണുകയും അവൻ ദൈവപുത്രൻ തന്നെയെന്ന് സാക്ഷി പറയുകയും ചെയ്തിരിക്കുന്നു.
യോഹന്നാൻ പറയുകയാണ്, ഞാനോ അവനെ അറിഞ്ഞില്ല. ആരെ അറിഞ്ഞില്ല? യേശുവിനെ അറിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുവിനെ ജഡപ്രകാരം അറിയാമായിരുന്നു, കാരണം ചാർച്ചക്കാരനാ, കസിൻസ്. യോഹന്നാൻ നല്ല പരിചയമാണ് ചെറുപ്പം മുതൽ യേശുവിനെ. അടുത്ത പരിചയക്കാര് അറ്റ്ലീസ്റ്റ് ചെറുപ്രായത്തിലെങ്കിലും പരിചയപ്പെട്ട് കാണും. എപ്പോഴാണ് യോഹന്നാൻ മരുഭൂമിയിലേക്ക് പോയത് നമുക്കറിയത്തില്ല. ചെറുപ്പം മുതൽ അറിയാം, ചാർച്ചക്കാരല്ലേ, കസിൻസ്, റിലേറ്റീവ്. പക്ഷേ യോഹന്നാൻ പറയുകയാണ്, ഞാൻ അവനെ അന്നേരമൊന്നും അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഞാൻ അവനെ അറിഞ്ഞു. എപ്പോഴറിഞ്ഞു? വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു. ആരാ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അയച്ചത്? ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 6-7 വാക്യം.
ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു.
യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അവൻ പറയുകയാണ്, എനിക്കൊരു ദിവസം ഒരു വെളിപ്പാട് കിട്ടി. ഇറ്റ്സ് എ റെവലേഷൻ. ചെറുപ്പം മുതൽ കണ്ട യേശു ആ യേശു അല്ല. അതിന്റെ അപ്പുറത്തൊരു, അത് സാധാരണക്കാരനായ തച്ചന്റെ മകൻ എന്നറിയപ്പെടുന്ന യേശു അല്ല അവൻ, മറിയയുടെ മകനായ യേശു അല്ല. അതിന്റെ അപ്പുറത്ത് ആരാണെന്ന് വെളിപ്പാട് കിട്ടി. എപ്പോഴാണെന്നറിയോ? യോഹന്നാൻ പറയാ, ഞാൻ അവനെ അറിഞ്ഞില്ല. ചെറുപ്പത്തിൽ അവനെ അറിഞ്ഞില്ല. പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് വരെയും ഞാൻ അവനെ അറിഞ്ഞില്ല. പിതാവ് വെളിപ്പെടുത്തി എന്നറിയാമോ? അതെ, ഈ നീ ഒരുവൻ സ്നാനം കഴിക്കാൻ വേണ്ടി വരും. അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാ അവന്റെ മേലെ പ്രാവ് പോലെ ഇറങ്ങും. അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുകയും വസിക്കുകയും ചെയ്യുന്നു നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. അവനാണ് ദൈവപുത്രൻ. വെളിപ്പാടാ. എവിടുന്ന് കിട്ടി? പിതാവ് വെളിപ്പെടുത്തി. ആ യേശു പറഞ്ഞത്, പിതാവ് വെളിപ്പെടുത്താതെ ആരും പുത്രനെ അറിയുന്നില്ല. ഏതെങ്കിലും ഒരാള് അറിഞ്ഞെങ്കിൽ അത് ദൈവത്തിന്റെ വെളിപ്പാടിലൂടെ മാത്രമേ അറിഞ്ഞുള്ളൂ. അല്ലാത്തവരൊക്കെ നിലവിളിച്ചു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, ബറാബാസിനെ വിട്ടുതരിക. കാരണം എന്താണെന്നറിയാമോ? തേജസ്സിന്റെ കർത്താവിനെ അവരറിഞ്ഞില്ല. ഇനി വീണ്ടും അറിഞ്ഞവർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇസ്രായേലില് ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 25-25 വാക്യം. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലൂക്ക് 2:25. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നതിനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ പേരുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അരുളപ്പാടുണ്ടായിരുന്നു. ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് കണ്ടോ, അവനൊരു വെളിപ്പാട് കിട്ടി. എന്താണ്? ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കത്തില്ല. വളരെ പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യൻ, പക്ഷെ ആത്മാവിൽ വെളിപ്പാടുണ്ട്. എന്താണ്? ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കത്തില്ല. അങ്ങനെ ജോസഫും മറിയയും ആലയത്തിൽ യാഗമർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ എടുത്തിരിക്കുകയാണ്, ആത്മനിയോഗത്താൽ അവൻ ദേവാലയത്തിൽ ചെന്നു. സൂപ്പർ നാച്ചുറല എന്റെ ഒരു തോന്നല്, ദേവാലയത്തിൽ പോണം പോണം. അവിടെ ചെന്നപ്പോൾ ശിശുവിനെ കണ്ടപ്പോൾ അതിന്റെ 28 വാക്യം, അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. 33 രസകരമാണ് വാക്യം. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. അവർക്ക് അത്രയും കാര്യമായിട്ട് പിടികിട്ടിയിട്ടില്ല. വെളിപ്പാടിച്ചത് കുറവാണ്, കുറച്ച് വെളിപ്പാടുണ്ട്. കൊച്ച് ഒരു പൈതലിനെ 8 ദിവസം അല്ലെ, ഒരു കുഞ്ഞു ശിശുവിനെ കയ്യിലേന്തിട്ട് പറയാണ് ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശം, സകലത്തിന് സകല ജാതികൾക്കുമുള്ള രക്ഷ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. കർത്താവേ, പിതാവേ, എനിക്ക് നീ മരിച്ചാ മതി. കണ്ടോ, പിതാവിന്റെ വെളിപ്പാടാ. ഞാൻ പറഞ്ഞത് വെളിപ്പാടിലൂടെ മാത്രമേ സഹോദരങ്ങളെ ഇതറിയാൻ കഴിയത്തുള്ളൂ. മാനുഷിക ബുദ്ധി അല്ല, മാനുഷിക ബുദ്ധി അല്ല. ഓരോരുത്തരും പരിശോധിക്കാം നമുക്ക്. ഒത്തിരി പേരെ അറിയാം. പത്രോസ്, പത്രോസിന് ആദ്യ ഒരു 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 വെളിപ്പാട് പത്രോസിന്റെ വർദ്ധിക്കുക നമുക്ക് കാണാൻ പറ്റും. ആദ്യ ഒരു വെളിപ്പാട്, വല നിറയെ മീൻ കിട്ടി രണ്ട് വള്ളം നിറഞ്ഞപ്പോഴുള്ള ഒരു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള റെവലേഷൻ. എന്താണ്? പാപിയാ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? ലോർഡ് ജീസസ്, യു ആർ ഹോളി, യു ആർ ഹോളി. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് മാറ്റുക എന്ന് മോശയോട് പറഞ്ഞ അതേ ലെവലിലാണ് പത്രോസ് നിൽക്കുന്നത്. ലോർഡ്, യു ആർ ഹോളി, ഐ ആം നോട്ട് വർത്തി ടു സ്റ്റാൻഡ് ബിഫോർ യു. നിന്റെ മുൻപിൽ നിൽക്കാനടി അശുദ്ധൻ. അവന് തോന്നി എന്റെ കീറിപ്പറഞ്ഞ ഡ്രസ്സും ദേഹം മുഴുവൻ അഴുക്കുവാടെ ദിവസങ്ങളോളം കുളിക്കാതെ നിങ്ങള് ഒരു നിങ്ങളെ ഒരാൾ പൊക്കിക്കൊണ്ടൊരു കല്യാണത്തിന്റെ സദ്യയുടെ നടുവിൽ കൊണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് എന്നെ തോന്നും? ഒറ്റ കാര്യം ചിന്തിക്കുള്ളൂ, എങ്ങനെയും ഇവിടെ നിന്ന് ഓടിപ്പോണം. Because I am not worthy to stand before other people. ഇതുപോലെ പത്രോസിന് തോന്നിയത്, Lord, I am not worthy. I am unholy. Unholy. അതൊരു കൊച്ചു റെവലേഷനാ, തുടക്കമാ. അവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോഴത്തേന് അടുത്ത റെവലേഷൻ വന്നു. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഈ ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ജലഹളി ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചത് ഹു ഈസ് ജീസസ് എന്നൊരു ചോദ്യം ചോദിച്ചു അവരോട്. യേശു ആരാണ്? ഒത്തിരി ആൻസർ ഉണ്ട് അതിനകത്ത്. യേശു ആരാണ്? ലോകരക്ഷകനാണ്. യേശു വീണ്ടും വരുന്നവനാണ്. യേശു രാജാവാണ്. യേശു ദൈവമാണ്. പക്ഷെ എന്റെ അടുത്ത ചോദ്യം, ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഹു ഈസ് ജീസസ് ഫോർ യു? സെന്റൻസ് കൺസ്ട്രക്ഷൻ ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾക്ക് യേശു ആരാണ്? എനിക്ക് യേശു ആരാണെന്ന് എങ്ങനെ അറിയുന്നറിയാമോ? എനിക്ക് എത്രത്തോളം പിതാവ് എനിക്ക് വെളിപ്പെടുത്തിയോ അത്രത്തോളമാ എനിക്ക് യേശു. അല്ലെങ്കിൽ എനിക്ക് പറയാം വാഗുണ്ട് യേശു കർത്താവാണ്, പക്ഷേ അത് പിതാവിന്റെ വെളിപ്പാട് ഹൃദയത്തിന്റെ അകത്തോട്ട് കയറി വരുവിന്റെ പ്രത്യേകത പറയാം. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവൻ സമർപ്പിച്ചിട്ട് പറയും, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ അധികാരം, യു ആർ മൈ അതോറിറ്റി. അവന്റെ ഓരോ തീരുമാനങ്ങളുടെ മുൻപിലും അവൻ പറയും, കർത്താവേ അവിടുന്നാണ് എന്റെ ലോർഡ്, യു ആർ മൈ ലോർഡ്. അല്ലാത്തൊരാൾ ഒരിക്കലും അത് പറയത്തില്ല. അവർക്ക് യേശു കർത്താവെന്ന് പറയാം, ജീസസ് ഈസ് ലോർഡ് എന്ന് പറയാം, പക്ഷെ മൈ ലോർഡ് എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവർക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകത പറയാം, ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. അവർക്ക് രൂപാന്തരം ഉണ്ടാകുന്നേ. ബുദ്ധിയുടെ തലത്തിൽ രൂപാന്തരമില്ല സഹോദരങ്ങളെ. നോ, ബുദ്ധിയുടെ തലത്തിൽ രൂപാന്തരമില്ല. അത് അറിവുകൾ മാത്രമായിട്ട് ഈ ബുദ്ധിയിൽ തന്നെ കിടക്കുക. അറിവിനൊരു അപകടം കൂടിയുണ്ട്, അറിവ് ചീർപ്പിക്കുകയും ചെയ്യും. കുറച്ചൊക്കെ നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് ആത്മാവിലേശുവിനെ അറിയുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ. പത്രോസ് അവൻ ആത്മാവിലേശുവിനെ അറിഞ്ഞു, ലോർഡ് ഞാൻ പാപിയായ മനുഷ്യൻ എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല, അവൻ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. കണ്ടോ, റവലേഷൻ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. യേശു ആരാണെന്നുള്ള വെളിപ്പാടിലാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഈ യോഹന്നാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 400 വർഷക്കാലത്തിന് ശേഷമാണ് ഇസ്രായേലിൽ പ്രവാചകൻ വരുന്നത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. 400 വർഷക്കാലം പ്രവാചക ശബ്ദമില്ല. മലാക്കി മുതല് 400 വർഷക്കാലം നിശബ്ദ വർഷമെന്ന് അറിയപ്പെടുന്നത്. ഒരു പ്രവാചകൻ പോലും ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം 400 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയാണ്, ഒട്ടകരോമങ്ങളുള്ള ഉടുപ്പ് ധരിച്ച്, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് അവൻ വന്നിട്ട് പറയുന്ന വാക്കുണ്ട്, സാക്കേബച്ചോ. അങ്ങനെയാണ് ഞാൻ ഹിന്ദിയിൽ ഒരു വാക്യം വായിച്ചു, സർപ്പസന്തതികളെ. പ്രവാചക ശബ്ദോ? ഇസ്രായേൽ വിറച്ചുപോയി. 400 വർഷത്തിന് ശേഷം ഒരു പ്രവാചകം വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ആരും പ്രീച്ചേഴ്സ് ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെ അനേക നാളുകൾക്ക് ശേഷം ഒരു പ്രസംഗിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ എന്ത് എങ്ങനെ സംഭവിക്കും? മനേശ്വരം പറഞ്ഞു, നേപ്പാളിലൂടെ പോയപ്പോഴത്തേന് ഏതോ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് അനേക കിലോമീറ്ററുകൾ ആൾക്കാർ വന്നു, കാരണം അവിടെ വളരെ റെയറാണ് ഒരു പ്രീച്ചർ ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ 400 വർഷത്തിന് ശേഷം ഒരു പ്രവാചകൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ പ്രവാചകൻ? യോർദാന്റെ ഇരുകരയുമുള്ള ആൾക്കാർ ഓടിക്കൂടി ഊടുപാട് ബാപ്റ്റിസമാണ്, നിൽക്കാൻ നേരമില്ലാത്ത വിധത്തിൽ ബാപ്റ്റിസമാണ്. അതിന്റെ ഇടയ്ക്കാണ് പരീശന്മാർ വന്നത്, അവരെ വിളിച്ചു നോക്കിയാണ് അണലി സന്തതികളെ, സർപ്പസന്തതികൾ എന്ന് വിളിച്ചത്. പക്ഷേ എന്നാലോചിക്കുക, നമ്മളാണ് പ്രവാചകന്റെ സ്ഥാനത്ത്, യോഹന്നാന്റെ സ്ഥാനത്ത് നമ്മളെന്ന് സങ്കല്പിക്കുക. 400 വർഷക്കാലത്തിന് ശേഷം വെളിപ്പാട് കിട്ടി മരുഭൂമി നമ്മൾ വരികയാണ്, ആലറി വിളിച്ച് വരികയാണ്, സർപ്പസന്തതികൾ എന്നൊക്കെ വിളിച്ച് പാപത്തെക്കുറിച്ചൊക്കെ ശക്തമായി പ്രസംഗിച്ച് നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഷോ അടിച്ച് നിൽക്കുക, ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെളിപ്പാട്. എന്താ വെളിപ്പാട്? യോഹന്നാനെ, നിന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവനാണ് റിയൽ ഹീറോ, നീ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹീറോയാണ്. ഇപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ വെളിപ്പാടിൽ യോഹന്നാൻ മാറും, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒറ്റ വെളിപ്പാട്, യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 26-ാം വാക്യം.
ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല.
ശ്രദ്ധിച്ചേ, വെളിപ്പാട് വന്നപ്പോ കണ്ടോ, അതുവരെ 400 വർഷക്കാലത്തിനപ്പുറത്തൊരു പ്രവാചകനായിട്ട് യോഹന്നാൻ നിൽക്കുമ്പം ഒറ്റ വെളിപ്പാട് പിതാവിന്റെ. യോഹന്നാൻ പറയാണ്, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന്. അതിന്റെ അർത്ഥം എന്നറിയോ? പറഞ്ഞെന്റെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇസ്രായേലിൽ പല അടിമകളുണ്ട്, ചില അടിമകൾ വീടിനകത്ത്, പല 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 കാറ്റഗറിയിലുള്ള അടിമകളുണ്ട്. യജമാനിന് സെർവ് ചെയ്യുന്ന അടിമകൾ, മറ്റ് വീട്ടുജോലികൾ ചെയ്യുന്ന അടിമകൾ. ഈ അടിമയിൽ ഏറ്റവും താഴ്ന്ന ഒരു കാറ്റഗറി ഉണ്ട്, എന്നറിയാമോ? ഈ യജമാനം വരുമ്പോൾ കാലിന്റെ ചെരുപ്പിന്റെ വാറൊക്കെ അഴിക്കുന്ന ഏറ്റവും താഴ്ന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് പറയണ മിലിറ്ററിയിലൊക്കെ ഷൂ പോളിഷ് ചെയ്യുന്ന ഏറ്റവും താഴത്തെ ഗ്രൂപ്പ്. യോഹന്നാൻ പറയാണ്, അതിനുപോലുമുള്ള യോഗ്യത എനിക്കില്ലെന്ന്. അതതിന്റെ അർത്ഥം, അവന്റെ കാലിന്റെ ചെരുപ്പ്, കാലിലുള്ള ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. കാരണം അവനാരാ? എനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ, പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കുന്നവൻ. താഴെ എഴുതിയിരിക്കുകയാണ്, എന്താണ് വീണ്ടും എഴുതിയിരിക്കുകയാണ്, 29-ാം വാക്യം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് തീർന്നില്ല. 3-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്നറിയോ? തൊട്ടുമോളൊരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചാലൊരു ശ്രദ്ധിക്കപ്പെടാത്തൊരു വാക്യം ഇവിടെ കാണാം. 25-ാം വാക്യം. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്കൊരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. ആ പ്രശ്നം എന്നറിയാവോ, ശുശ്രൂഷ പോവുക യോഹന്നാന്റെ, പരിപാടി അവസാനിക്കുക. തർക്കം ഒരു യഹൂദനും യോഹന്നാന്റെ ശിഷ്യനുമായിട്ട്, എന്താ തർക്കം എന്തായിരിക്കാം? ആ കോണ്ടെക്സ്റ്റ് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് യഹൂദൻ പറഞ്ഞാണ്, നിങ്ങളുടെ ഗുരു യോഹന്നാൻ ശുദ്ധീകരണത്തിനുള്ള സ്നാനമൊക്കെ അല്ലേ കഴിപ്പിക്കുന്നേ, ദേ അവിടെ അതിനേക്കാളും വലിയ യേശു വന്നിരിക്കുന്നു. അപ്പൊ യോഹന്നാന്റെ ശിഷ്യൻ ഉടക്കി കാണും, അങ്ങനൊന്നും അല്ല, ഞങ്ങളുടെ ഗുരു തന്നെയാണ് വലിയ ആള്. ഇതാണ് തർക്കം, ഇതായിരിക്കും അവിടെ തർക്കം നടക്കാൻ സാധ്യതയുള്ളൂ. അല്ല പിന്നെന്തിനാ ഇവർ ഇവിടെ വന്ന് ഡീ ചോദ്യം ചോദിക്കേണ്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. അവിടെ യോഹന്നാൻ അപ്പുറത്ത് സ്നാനം കഴിപ്പിക്കുന്നു, ഇപ്പുറത്ത് യേശു സ്നാനം കഴിപ്പിക്കുന്നു. യേശു സ്നാനം കഴിക്കുന്ന കണ്ട ഒരു യഹൂദൻ വന്നിട്ട് പറഞ്ഞു, ആ നിങ്ങളുടെ ഗുരു ഒന്നും അല്ല ഇവിടെ, യേശു ഇവിടെ സ്നാനം കഴിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ തർക്കമായി, ഞങ്ങളുടെ ഗുരു 400 വർഷത്തിന് ശേഷം വന്ന പ്രവാചകൻ യോഹന്നാൻ. അടിമൂത്തപ്പം ഒരു കാര്യം ചെയ്യാം, എന്നാ ഗുരുവിനോട് തന്നെ ചോദിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയേക്കാം. ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴത്തേന് ഗുരുവിന്റെ മറുപടി, ഞാൻ അതിന്റെ 27-ാം വാക്യം, verse 27, യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയത്തില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവൻ. എന്നിട്ട് പറയാണ് അവൻ ആരെന്നറിയാമോ, അവൻ മണവാളനാണ്. കാരണം അവന് മണവാട്ടിയുണ്ട്, മണവാട്ടിയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല, അതിനു മുമ്പ് യോഹന്നാന്റെ തല പോയി. പക്ഷെ ഇന്ന് വരും വന്നിരുന്നെങ്കിൽ യോഹന്നാൻ പറഞ്ഞേനെ, മണവാളന്റെ മണവാട്ടിയെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. മണവാട്ടിയാണെന്ന് ബോധ്യമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. എന്നിട്ട് താഴേക്ക് മണവാളനാണെന്നുള്ള കാര്യം മാത്രമല്ല, താഴേക്ക് വായിക്കണം അതിന്റെ, ഇവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ 34-ാം വാക്യം, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. verse 34, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രൻ വിശ്വസിച്ച് നിത്യജീവനുണ്ട്. അതിന്റെ അടുത്ത അടുത്ത അതിന്റെ മോളിൽ നിന്നുള്ള 31-ാം വാക്യം, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായി സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. ഉണ്ടോ യോഹന്നാൻ പറഞ്ഞത് എന്താണെന്നറിയോ, യേശു എവിടെന്നാ വന്നേ, യേശു എവിടെന്നാ വന്നേ, സ്വർഗത്തിൽ നിന്ന് വന്നതാന്ന്. അതെ, ഞാൻ പറഞ്ഞു യോഹന്നാന് കിട്ടിയ വെളിപ്പാടതാ, സ്വർഗത്തിൽ നിന്ന് വന്നവൻ, പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കുന്നവൻ, ദൈവത്തിന്റെ കുഞ്ഞാട്, അവന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഞാൻ വെറും ഒരു ശബ്ദം മാത്രമാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, അവൻ വളരണം, ഞാൻ കുറയണം. ചേർത്ത് വായിക്കുക, അപ്പോൾ എന്റെ സന്തോഷം പൂർണ്ണമാകും. കാരണം എന്താ, മണവാളന്റെ ശബ്ദം കേട്ടതിന്റെ പ്രത്യേകതയാ. സഹോദരങ്ങളെ, യേശുവിന്റെ ശബ്ദം വ്യക്തിപരമായി ആത്മാവിൽ കേൾക്കാത്തിടത്തോളം കാലം നമുക്ക് തോന്നും നമ്മളാണ് മൊത്തം പരിപാടി, നമ്മളാണ് അതിന്റെ സെന്റർ പോയിന്റ് എന്ന് ചിന്തിക്കും. നമ്മളില്ലെങ്കിൽ എല്ലാം അങ്ങ് ഇടിഞ്ഞ് താഴെ വീഴും. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ സഭ കാണത്തില്ല. ഞാനുള്ളതുകൊണ്ടാണ് ആ കൂട്ടായ്മ നടന്നു പോകുന്നത്. ഞാൻ പാട്ടുപാടുന്നതുകൊണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ടാണ് കൂട്ടായ്മയ്ക്ക് ഒരു അനക്കമുള്ളത്. ചിലത് എങ്ങനെ പറയും, ഞാൻ പാട്ടുപാടുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു അനക്കമൊക്കെ ഉള്ളത്. ഈ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പാട്ടുപെട്ടിയും മടക്കിക്കോണം. അവനെ കാണാത്തിടത്തോളം കാലം നമുക്ക് ഹീറോ ആയിട്ട് നിൽക്കാം. അവൻ വന്നാൽ സീറോ ആയി പോകും. കാരണം എല്ലാ മഹത്വവും ബലവും ബഹുമാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും യേശു കർത്താവിന് മാത്രം. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, ഈ ഒരു വെളിപ്പാടിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വെളിപ്പാടിൽ ജീവിക്കുക, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എങ്ങനെ വെളിപ്പാട് കിട്ടും? നമ്മുടെ ചോദ്യം അതാ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യണം, എനിക്ക് വെളിപ്പാട് കിട്ടാനായിട്ട് എനിക്ക് ഞാൻ എന്നാ ചെയ്യണം? ഇതാ നമ്മുടെ ചോദ്യം. അത് ദൈവം തരണ്ടേ? നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ആരെയാണ് പഴി പറയുന്നത്? ദൈവത്തെയാ, ദൈവത്തോടെ ചോദ്യങ്ങൾ വഴി ചോദിക്കുന്നത്. മാർത്തത് തന്നെ ചോദിച്ചത്, കർത്താവേ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടി, നിനക്ക് വിചാരമില്ലയോ, നീ ഒന്നും ചെയ്യുന്നില്ല. സ്വരങ്ങളെ, വെളിപ്പാട് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടാ മതി, അത് ശ്രദ്ധിച്ചാ മതി. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ നേരത്തെ നമ്മൾ വായിച്ച 11-ാം അധ്യായം വീണ്ടും നമുക്ക് ആ 27-ാം വാക്യം എന്നുള്ള വായിക്കാം. Matthew 11:27,
എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല.
അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ,
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
ആ ശ്രദ്ധിച്ചേ, വെളിപ്പാട് കിട്ടാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം അറിയാമോ? യേശുവിന്റെ അടുക്കൽ ചെല്ലണം. കാരണം എന്നറിയാമോ? ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുക. സോരങ്ങൾ യേശുവിന്റെ അടുക്കൽ ചെന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാമോ? എങ്ങനെ അറിയാം? അവരുടെ നിപ്പ് കാണുമ്പോ അറിയാം, സംസാരം കേൾക്കുമ്പോ അറിയാം യേശുവിന്റെ അടുക്കൽ ചെന്നോ എന്ന്. കാരണം യേശുവിന്റെ അടുക്കൽ ചെന്നാൽ കർത്താവ് പിടിച്ച് ആദ്യം തലേ നീ ഭാരം ഒന്ന് ഇറക്കി നോക്കുക. എന്റെ മോനെ, നീ എന്തിനാ അവരുടെ ചുമക്കുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ ചുമക്കാനായിട്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ ഭാരം ഒക്കെ ആയിട്ട് എന്നറിയോ, നമ്മൾ അല്ലലി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. സംഭവം തലയ്ക്ക് അത് തലയുടെ മുകളിൽ കൊട്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയുന്നതൊക്കെ വെടിക്കെട്ട് പോലെയാണ്, ഹല്ലേലൂയ. പിന്നെ ആൾക്കാരോട് നമ്മൾ പറയും, നിങ്ങൾക്ക് എന്ത് ഭാരം ഉണ്ടെങ്കിലും യേശുവിനടുക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ തലയിൽ ഇരിക്കുക ഒരെണ്ണം. നമ്മുടെ തലയെ ഭാരം വെച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ഭയങ്കര പരിപാടികളാണ്. നമ്മുടെ നാട്ടുകാരോട് മുഴുവൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നവും യേശു പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടി ഓർത്ത്. കാരണം ഈ പ്രശ്നം നമ്മുടെ തലയിൽ ഇരിക്കുക. സ്വരങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ ആദ്യം യേശു ചെയ്യുന്ന കാര്യം എന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് വന്നു, ഫ്രണ്ടിലോട്ട് ഒരു തല വലിയ ചുമടുമായിട്ട് വന്നുകൊണ്ടിരിക്കുക, ആ പാടെ വിഷമിച്ചിരിക്കുക. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ആദ്യം പിടിച്ച് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് അവരെ ഇരിക്കും, ചില നാരങ്ങ വെള്ളം കുടിക്കുക. ചെയ്യത്തില്ലേ? ചെയ്യോ ഇല്ലയോ നിങ്ങൾ പറ? ചെയ്യും. ഞാൻ പറയട്ടെ, ഈ ചുമട് ചുമക്കുന്നതിന്റെ കാരണം യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആദ്യം നമുക്കൊന്ന് സമ്മതിക്കാം സ്വരങ്ങളെ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ യേശുവിൻ്റെ ഒക്കെ ചെല്ലുന്നുണ്ട്. ഞായറാഴ്ചയാണ് ഈ ഭാരം മുഴുവൻ ചെന്നുകൊണ്ട് വരുന്നത്. ഞായറാഴ്ച ആകുമ്പോഴത്തേന് ഏകദേശം ഒരു 150 കിലോ ഒക്കെ ആവും. നടു ഒടിഞ്ഞ് പെടലി വെട്ടി ഇങ്ങനെ നമ്മൾ പൊക്കിക്കൊണ്ട് വരിക. ഇവിടെ വന്ന് ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ആൾക്കാർ വന്നറിയോ, വളരെ എനിക്ക് ഇപ്പോഴാ ഒരു ആശ്വാസമായേ. എന്നിട്ട് നമ്മൾ സാക്ഷ്യം പറയും, ചർച്ചിലോട്ട് വരുമ്പം എന്തോ ഒരു ആശ്വാസമാ. ആ പാട്ട് കേൾക്കുമ്പം ചിലപ്പോ ഞാൻ ഉറങ്ങിപ്പോലും ചെയ്യുക, കാരണം ഈ ആശ്വാസം കാരണം. ഞാൻ ചോദിക്കട്ടെ സോരങ്ങളെ, ഭാരം ചുമന്നിട്ടാണ് നടക്കുന്നത്? ചുമക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്നുള്ളതാണ്. കാരണം യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നതിന് ഭാരമില്ലെന്ന്. കാരണം യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ തന്നെ കർത്താവ് ഉടനെ കൊട്ട പിടിച്ച് മേടിച്ച് അത് താത്തുവെച്ച് അവൻ ആശ്വാസം കൊടുത്ത് വെള്ളം കൊടുത്തവനെ വിടുകയുള്ളൂ. ഞാൻ പറഞ്ഞത്, നമ്മൾ യേശുവിന്റെ അടുക്കൽ വരുന്നവരാ, വല്ലപ്പോഴും വരുന്നവരാ, പക്ഷേ നിരന്തരമായി യേശുവിന്റെ അടുക്കിലേക്ക് വരണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ആടുകൾ അകത്തു വരും പുറത്തു പോവും, അകത്തു വരും പുറത്തു പോവും. പുറത്തിറങ്ങി ചെല്ലുമ്പോ എന്തുണ്ട്? ചില ഭാരമൊക്കെ വരുമെന്നേ, കുഴപ്പമില്ല, നേരെ അകത്തോട്ട് പോരണം. അവിടെ വന്ന് യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കണം. നമ്മൾ നേരത്തെ കേട്ടു സന്ദർഭം പറഞ്ഞൊരു കാര്യം എന്താണ്? മാർത്ത ഇവിടെ കിടന്ന് കറങ്ങുക, ഇടുക്കളെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാം ചുമന്നുകൊണ്ട് വെച്ചോണ്ടിരിക്കുക തലയില്. നല്ല ചോദിക്കും, സകല ഭാരവും ചുമന്നുകൊണ്ട് മാർത്ത നടക്കുക. തൊട്ടപ്പുറ ആരുണ്ട്? യേശുണ്ട്. മറി എന്ത് ചെയ്യുക? പാദപീഠത്തിങ്കിൽ എല്ലാ ഭാരവും ഇറക്കി വെച്ച് കർത്താവ് പറഞ്ഞു, മേരി ഹാസ് ചോസൻ ദ ഗുഡ് പാർട്ട്. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, വെളിപ്പാടിന്റെ ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞത് കം ടു ജീസസ്. റവലേഷൻ കിട്ടാൻ ആദ്യം ചെയ്യേണ്ട കാര്യം യേശുവിന്റെ അടുക്കിലേക്ക് വരിക. യേശുവിന്റെ അടുക്കിലേക്ക് വരിക, കർത്താവിനോട്, കർത്താവിന്റെ അടുക്കിലേക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കുക, ഭാരങ്ങൾ ഇറക്കി വെക്കുക. പഴയത്തിൽ ഇതേ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് വിറക്കും. ദേ വിൽ എക്സ്ചേഞ്ച് ദയർ സ്ട്രെങ്ത് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്നറിയോ? എന്റെ ബലഹീനത കർത്താവ് എടുത്തിട്ട് കർത്താവിന്റെ ശക്തി എന്റെ ബലഹീനതയിലേക്ക് പകരുക കർത്താവ് ചെയ്യുന്നേ. സ്വരങ്ങളെ, ഇടക്കിടക്കിടക്കിടക്കിടക്കിടക്ക് യേശുവിന്റെ അടുക്കിലേക്ക് വരണം. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അടുത്ത വാക്യം, ഞാൻ സൗമ്യതയും, verse 29 മാത്യു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പിന്നെ അടുത്ത സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു. എന്റെ മുഖമേൽക്കണം, ഒരു എക്സ്ചേഞ്ച് നടക്കണം. അതെന്നറിയാമോ? നമ്മുടെ ഭാരം കർത്താവിന് കൊടുത്തിട്ട് കർത്താവിന്റെ മുഖം നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ബി മൈ ഡിസൈപ്പിൾ, എന്റെ ശിഷ്യനാകുക എന്നുള്ളത്. ബി മൈ ഡിസൈപ്പിൾ, എന്റെ ശിഷ്യനാകുക, ശിഷ്യയാകുക. ഇപ്പൊ കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് ശിഷ്യന്മാരാകാൻ വേണ്ടിയിട്ടാണ്, ശിഷ്യരാകാൻ വേണ്ടിയിട്ടാണ്. എന്താ ശിഷ്യന്റെ പ്രത്യേകത? എന്താ ശിഷ്യന്റെ പ്രത്യേകത? പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്, ആദ്യ ശിഷ്യന്മാരെ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, പത്രോസ് അവൻ വള്ളവും വലയെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. അതിന്റെ അടുത്ത് എല്ലാവരും ജോലി വിട്ട് ഫുൾ ടൈം ഇറങ്ങണം അല്ലേ ഉദ്ദേശിച്ചേ? പക്ഷേ ഈ ജോലി ഭാരം കൊണ്ട് നടക്കരുതെന്നായി പറഞ്ഞു. ചിലര് അവരുടെ തലയ്ക്കകത്ത് മുഴുവൻ ജോലിയുടെ ഭാരവുമായിട്ട് നടക്കുക. ചിലങ്ങളെ ചുമക്കുന്നുണ്ടോ അങ്ങനത്തെ ഭാരം? കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഈ പ്രൊജക്ട് ശരിയായിട്ട് വന്നില്ലെങ്കിൽ ഇത്രയും വരുമ്പോ നമുക്കറിയാം എന്തൊക്കെ സ്വപ്നങ്ങളാണ് രാത്രി വരുന്നത്. പിങ്ക് ചെക്കുമായിട്ട് ബോസ് ഇങ്ങനെ നിൽക്കുന്നു, ഞെട്ടി ഉണരുകയാണ്. ഞാൻ പറഞ്ഞ സൗരങ്ങളെ, ഈ ജോലിഭാരം എല്ലാം നമ്മളൊന്ന് താത്തിറക്കി വെക്കണം. ഇത് കർത്താവ് തരുന്ന ജോലിയാണെന്നും കർത്താവ് എന്നെ നടത്താൻ വിശ്വസ്തനാണെന്നും ജോലി ഇല്ലേലും നടത്തുമെന്നും. അതിന്റെ അർത്ഥം ജോലി റെസിഗ്നേഷൻ കൊടുക്കണമല്ലേ ഞാൻ പറഞ്ഞേ? ഈ ജോലിയുടെ ഭാരം ചുമന്നോട് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു വന്നേ. അതുകൊണ്ട് വെളിപ്പാടില്ലാത്ത സൗരങ്ങളെ, ജോലിയുടെ സമയം പോലും അല്ല പ്രശ്നം. സീ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഒരുപക്ഷെ 12 hours ജോലി ഉണ്ടായിരിക്കാം ഒരുപക്ഷെ, പക്ഷെ അതിൽ പോലും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊരു 5 minutes ബ്രേക്ക് എടുക്കാമല്ലോ, നിങ്ങളുടെ തലയൊന്നും പോകത്തില്ലല്ലോ. പക്ഷെ നമുക്ക് പേടിയാ 5 minutes ബ്രേക്ക് എടുത്താൽ. ഞാൻ പറഞ്ഞു ടേക്ക് ബ്രേക്ക്. ഒരു 1 hour കൂടുമ്പോഴത്തേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ITക്കാർക്ക് റിലാക്സ് ചെയ്യാനായിട്ടെന്ന് എന്നാ പറഞ്ഞത്, ഒന്ന് അനങ്ങാനും തിരിയാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടോ അലക്സേ? ഒരു കുഴപ്പമില്ല, ITക്കാർക്ക് തരും. കാരണം എന്നറിയാം, ഇവർ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ എപ്പോഴും ഇരിക്കുകയല്ലേ. ഒന്ന് എഴുന്നേറ്റ് കൈയൊന്ന് ഉയർത്താനും ഒന്ന് നടക്കാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടും. ഞാൻ പറഞ്ഞത് സ്ട്രെച്ച് ചെയ്തു, പക്ഷെ ഉള്ളിൽ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും. അലാം വെക്ക്, ഓരോ 1 hour അലാം വെക്ക്. എന്തിനാണെന്നറിയോ? കർത്താവിനോട് കൂടെ അല്പസമയം ഒന്നിരിക്കാൻ. ഈ ജോലിഭാരം റവലേഷൻ ഒരു തടസ്സമാ, ഒരു തടസ്സമാ. ടേക്ക് എ ബ്രേക്ക്. അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്തൊരു 11 to 11:30 കോഫിയുടെ ടൈമില് എവിടെയെങ്കിലും കോഫി ആയിട്ട് പോയിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ഡിവോഷന്റെ സമയം അറിയോ? കോഫി ആയിട്ട് പോയിരിക്കുന്ന സമയമാണ്. വിദേശത്തൊക്കെയുള്ള ഒത്തിരി ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത്, അവരുടെ രാവിലത്തെ ഡിവോഷന്റെ സമയത്ത് അവർ കോഫി ടീ എന്തെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ഞാൻ ചില ഡെയിലി ഡിവോഷന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു, ഒരു പെൻ വെച്ചിരിക്കുന്നു, ഇപ്പുറത്ത് ഡയറി വെച്ചിരിക്കുന്നു, തൊട്ടി ഒരു ചായക്കപ്പും വെച്ചിരിക്കുന്നു, ചായ വെച്ചിരിക്കുന്നു. ഫൈൻ, നോ പ്രോബ്ലം. ഒന്ന് മാറി എവിടെങ്കിലും ഒരു അല്പസമയം 10 minutes ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എപ്പോഴും ഈ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒറ്റയ്ക്കൊന്ന് മാറ് അല്പസമയം. ശിഷ്യമാരുടെ കർത്താവ് പറഞ്ഞു, കം ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ. അല്പമെന്ന് നിങ്ങളൊന്ന് ആശ്വസിക്കുക. സഹോദരിമാരെ, യു കാൻ ഓൾസോ ഡു ദാറ്റ്. ബെസ്റ്റ് പരിപാടി ഞാൻ പറയാം, നിങ്ങൾ അരിയുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഒരു നിങ്ങളുടെ മൊബൈൽ എല്ലാം ഇപ്പൊ ഓടിയുണ്ട്. എല്ലാവരെയും മൊബൈൽ ഉണ്ട്, ഇല്ലാത്ത ആരുമില്ല. നിങ്ങളുടെ മൊബൈലിന്റെ ഓടിക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓഡിയോ ബൈബിളോ പാട്ടുകളോ ഒക്കെ ഒന്നിട്, 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 അതൊന്ന് ഓൺ ചെയ്ത് വെക്ക്. ഒരു വശത്ത് കുക്കിംഗ് നടക്കട്ടെ, ഇടയ്ക്ക് ആ പാട്ടൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ അപ്യാരാ അപ്യാരാ നാം എന്നുള്ള പാട്ട് കേട്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം യേശുവിനെ കുറിച്ച് ഒന്ന് ഓർത്താ മതി, ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നേ. അതുവരെയുള്ള ഡിസ്കറേജ്മെന്റ് ഓടിപ്പോകും, അതുവരെയുള്ള ഭാരങ്ങൾ മാറിപ്പോകും. കാരണം കർത്താവിന്റെ അടുക്കിലേക്ക് മനസ്സുകൊണ്ട് ഒരു മൊമെന്റ് നാം വരുമ്പോൾ തന്നെ ഭാരങ്ങൾ മാറിപ്പോകും. യേശു പറഞ്ഞു, കം ടു മീ, കം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നാ മതി, അവിടെ വെച്ച് സൊല്യൂഷനാ. അപ്പോൾ തന്നെ കർത്താവ് ഈ ഭാരം എടുത്തു മാറ്റും. രണ്ടാമത്, ബി മൈ ഡിസൈപ്പിൾ. ഡിസൈപ്പിളിന്റെ ഒന്നാമത്തെ കാര്യം, ഈ ജോലി ചുമന്ന തല വെച്ചുകൊണ്ട് നടക്കരുത്. രണ്ടാമത്തെ കാര്യം, റിലേഷൻഷിപ്പ്. ഞാൻ എടുക്കുന്നില്ല, ലൂക്ക് 14 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞാൽ, ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുവാൻ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒരു തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് കാണും, മാനുഷിക അറ്റാച്ച്മെന്റ്. ശ്രദ്ധിച്ചാൽ മതി, ആരുടെ ഉള്ളേ? ചിലർക്ക് അവരുടെ സുഹൃത്തുക്കളോടാ. എങ്ങനെ അറിയാൻ പറ്റും? അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം അവരുടെ കൂട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേന് കുറെ നേഴ്സിംഗ് പിള്ളേർ, ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്, ഒരുമിച്ചിരുന്ന് രാത്രി 12 hours വർത്താനാണ്. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് നോക്കിയപ്പോൾ 4 മണിക്ക് വർത്താനമാണ്. ഉറക്കമില്ല ഇത് നിങ്ങൾക്ക്. അപ്പൊ ഉറക്കം വിളക്കാൻ എല്ലാവർക്കും അറിയാം, ഉറക്കം വിളക്കാൻ അറിയാവുന്നേ. നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം നമുക്ക് എന്താ, നമുക്ക് ഉറക്കം വിളക്കാൻ അറിയാം. അപ്പുറത്തേന്ന് കുറച്ച് നോക്കിയപ്പം വിശ്വാസികളായ കുറെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, ആ അവരും ഇരുന്ന് വാചോടിയാ. ഇതിനിടയ്ക്ക് ഒരാൾ മാത്രം മിസ്സായി, ആരെന്നറിയാവും? യേശു. ഞാൻ പറഞ്ഞത് നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഏതെങ്കിലും മാനുഷിക അറ്റാച്ച്മെന്റ് കൊണ്ട് ചില ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്, ഏത് നേരം അവരെ ഫോൺ വിളിക്കുന്നു. എനിക്ക് ചില ആൾക്കാർ ഞാൻ, എനിക്ക് പല ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പലയിടത്ത് ചെന്നപ്പോഴും ഒരു ദിവസം ഞാനൊരു ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഒരാളെ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടയാക്കി. അല്പസമയം സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച ഒരാളെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ബ്രോ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര വിഷമിച്ച് കിടക്കുക. അനേക വർഷങ്ങളായിട്ട് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, പക്ഷെ ആ സുഹൃത്ത് ഇപ്പം ഞാനുമായിട്ട് തെറ്റി, പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല, ഉറക്കമില്ല, ആകപ്പാട് വിഷയമാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ വക മാനുഷിക അറ്റാച്ച്മെന്റ് കൊണ്ട് നടക്കുന്നുണ്ടോ? ദാറ്റ്സ് വൈ ദി റിവലേഷൻ ഈസ് മിസ്സിംഗ്. ചിലർക്ക് ഭാര്യ ഒരു വിഗ്രഹമാണ്, ചിലർക്ക് ഭർത്താവ് ഒരു വിഗ്രഹമാണ്. ഏത് നേരം അച്ചായനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിടിയാണിങ്ങനെ ഭർത്താവിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കിടക്കുക. ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ ഭർത്താവിനെ പ്രസാദിപ്പിക്കുക, ദാറ്റ് ഈസ് ഹ്യൂമൻ, മാനുഷികമാണ്. കർത്താവ് പറഞ്ഞാൽ അറിയോ, ബി മൈ ഡിസൈപ്പിൾ. ആദ്യം ചെയ്യേണ്ടത് എന്നേക്കാൾ ഉപരി അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരൻ, സഹോദരി, ഒരു വ്യക്തിയെ പോലും യേശുവായിരിക്കണം നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തി. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നയാൾ, ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നയാൾ അത് യേശുവായിരിക്കണം. പ്യാരാ പ്യാരാനാ മീഠാ തേരാനാ. അപ്പൊ നമുക്ക് പാടാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, യേശുവിനേക്കാൾ അധികമായിട്ട് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആരെങ്കിലും ഫോൺ വിളിച്ചില്ലെങ്കിൽ വിഷമമാവുന്നുണ്ടോ? ഭയങ്കര ബന്ധോ, ആത്മീയമാണ് സംഭവം, കൂട്ടായ്മക്കാരാണ്, പക്ഷെ ഭയങ്കര ഫോൺ വിളിയാണ് എപ്പോഴും. ഒരു ദിവസം ഫോൺ വിളിച്ചില്ല, ഭയങ്കര വിഷമം കയറുന്നുണ്ടോ? ഉണ്ടേ, ഓർത്താ മതി, സ്പിരിച്വലി ഇന്ന് ഇപ്പോൾ ഹ്യൂമൻ ലെവലിലേക്ക് നമ്മുടെ ബന്ധം താന്നുപോയി, അതുകൊണ്ട് ഈ വിഷമം ഉണ്ടാകുന്നേ. നിങ്ങളെക്കാളൊക്കെ അധികം ബന്ധം ഉണ്ടാകേണ്ടത്, ഇപ്പൊ ഞാനും വിനോദവും ഒക്കെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്ന ആൾക്കാരാ. മേ ബി 10-20 ഇയേഴ്സ്, 10-20 വർഷം മുൻപ് ഞങ്ങൾ ഒരുമിച്ച് അനേക വർഷക്കാലം ജീവിച്ചതാ. പക്ഷേ ദൈവകൃപയാൽ ഇതുവരെയും ഒരു ഹ്യൂമൻ അറ്റാച്ച്മെന്റ് ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കിയില്ല. ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിനോദ സോറിന് ഒരു ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ വിനോദ സോറിന് ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ബന്ധം സ്പിരിച്വൽ റിലേഷൻഷിപ്പാ. ഞാൻ പറഞ്ഞു വന്നത് സ്പിരിച്വൽ ബന്ധങ്ങളായിരിക്കണം, സ്പിരിച്വൽ ബന്ധങ്ങൾ. ഹ്യൂമൻ ബന്ധങ്ങളുടെ പ്രത്യേകത പെട്ടെന്ന് ഒഫൻഡഡ് ആവും. അവർ വിളിച്ചില്ലെങ്കിൽ പ്രശ്നം, അവർ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല പ്രശ്നം, എന്തുമാത്രം പ്രശ്നങ്ങളെന്നറിയാവും. ഇപ്പൊ ഡിസൈപ്പിൾഷിപ്പിന്റെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ബന്ധങ്ങളും, യേശുവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ടേ മക്കളുമായിട്ട് ബന്ധം ഉണ്ടാകാവുള്ളൂ, യേശുവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ടേ അമ്മയുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ. ഒത്തിരി കുടുംബത്തിൽ പ്രശ്നമാതാ, എന്റെ അമ്മ വെക്കുന്ന പോലെ അല്ലല്ലോ ഈ കറി വെക്കുന്നത്. അമ്മ എപ്പോഴും എന്താണ്, ഒരു വിഗ്രഹമാണ്. ബി മൈ ഡിസൈപ്പിൾ, ടേക്ക് മൈ യോക്ക്, എന്റെ നുഖം എടുക്കുക. എന്താ നുഖം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അറിയോ? ഈ നുഖം എടുക്കുക കഴിഞ്ഞാൽ ആ രണ്ട് പശുക്കളും അല്ലെങ്കിൽ രണ്ട് കാളകളും ഒരുമിച്ചേ മൂവ് ചെയ്യുള്ളൂ, ഒരുമിച്ച് എല്ലായിടത്തും മൂവ് ചെയ്യുന്നു, ഒരിക്കലും അത് വേർപിരിയത്തില്ല. യേശുവിന്റെ നുഖം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? യേശുവുമായിട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ സ്ഥലങ്ങളും, കുടുംബത്തിനകത്തും ജോലിക്കകത്തും ട്രാവലിംഗിലും എവിടെ ആയിരുന്നാലും യേശുവിനെ വിട്ടിട്ടൊരു പരിപാടിയില്ല. ബി മൈ ഡിസൈപ്പിൾ, എപ്പോഴും യേശുവിന്റെ കൂടെ, യേശുവിന്റെ കൂടെ. അടുത്ത് ഞാൻ സമയം പോയിട്ട് അവസാനിപ്പിക്കുക. അടുത്ത ഭാഗം എന്നിട്ട് പറയാണ്, എന്നോട് പഠിക്കുവിൻ, ലേൺ ഫ്രം മീ. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് യേശുവിന്റെ അടുക്കൽ വരണം, രണ്ട് അവന്റെ ശിഷ്യനാകണം. എന്ന് പറഞ്ഞാൽ ബാക്കി ബന്ധങ്ങളെക്കാൾ അധികം യേശുവുമായിട്ടുള്ള കൂട്ടായ്മ നടക്കണം, ബാക്കി ബന്ധങ്ങളെക്കാൾ അധികമായി. മൂന്നാമത്തെ കാര്യം, എന്നിട്ട് യേശുവിൽ നിന്ന് പഠിക്കാൻ തുടങ്ങണം. ലേൺ ഫ്രം മീ. എന്ത് പഠിക്കണം? ആദ്യം പഠിക്കേണ്ട കാര്യം യേശു അവിടെ തന്നെ എഴുതി വെച്ചിട്ട് എന്നറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ ഐ എം ഹംബിൾ ആൻഡ് ജെന്റിൽ. യേശുവിൽ നിന്ന് ആദ്യം അതാ പഠിക്കുന്നേ. ഈ നുഖം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് യേശു പറയാണ് എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാവുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നുഖം മുഴുവൻ ഹാർഡാ കേട്ടോ. യജമാനന്മാരുടെ നുഖം ഈ ചില കമ്പനി ജോലി ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, എന്നാ പറയോ? മൊബൈൽ ഫോണും കൊടുക്കും, കമ്പ്യൂട്ടറും കൊടുക്കും. എന്താണെന്നറിയോ? രണ്ട് തോളയിലും ഓരോ മുഖമാ നോർത്താൽ മതി. മേടിക്കുമ്പോൾ രണ്ട് കൈയും വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മേടിച്ചോണം, കർത്താവേ സ്തോത്രം സ്തോത്രം. കാരണം എന്താണെന്നറിയോ? രണ്ട് മുഖം രണ്ട് കഴുത്തിന്റെ രണ്ട് സൈഡിലോട്ടും വെച്ചിരിക്കുക. കയ്യൂസ് എന്റെ ഒരു ഒരു ക്ലോസ് റിലേറ്റീവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. പുള്ളി ആത്മീയനൊന്നുമല്ല, പുള്ളി ചർച്ചിലും പോവാറില്ല. പുള്ളി പറഞ്ഞു പുള്ളിയുടെ കൂടെയുള്ള ജോലിക്കാരെല്ലാം ബോസിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭയങ്കര പരിപാടിയാ, അതുകൊണ്ട് രാത്രി 11 മണിക്കും ഫോൺ വരിക. ഞാൻ പിന്നെ അത്ര പ്രസാദമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം അങ്ങോട്ട് പൊക്കോളും എന്ന് പറഞ്ഞു. ഞാൻ പറയും ലോകക്കാരൻ ബുദ്ധി പഠിക്കുക, നമ്മൾ ആത്മാർത്ഥത വേണം. പ്രസാദിപ്പിക്കുന്നതും ആത്മാർത്ഥയും രണ്ടും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും രണ്ട് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ബോസിനെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ച ഓർത്തോണം രണ്ട് തോളയിലൊരു മുഖം വെച്ചിരിക്കുക. എപ്പം വെള്ളം 11 മണിക്കും വിളിക്കും, ചിലരെ ഞായറാഴ്ച വിളിക്കും, ഓ ഒരു സ്വസ്ഥതയും കാണത്തില്ല. എന്നിട്ട് നമ്മൾ പറയാണ് ഞായറാഴ്ച ചർച്ച വന്നപ്പോഴാണ് ഒരു ആശ്വാസം. സ്വരങ്ങളെ ചർച്ച വരുമ്പോൾ മാത്രമുള്ളൊരു ആശ്വാസം അല്ല യേശു തരുന്നേ. അവൻ തരുന്ന ആശ്വാസം ഏത് സാഹചര്യങ്ങളുടെ നടുവിലും യേശു തരുന്ന ആശ്വാസമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമെടുക്ക്, അത് മൃദുവാ കേട്ടോ. എന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല കേട്ടോ. എന്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ഭാരം. അപ്പനേക്കാൾ ഉപരി എങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നേ, അമ്മയെക്കാളധികം അവൻ യേശുവിനെ സ്നേഹിക്കുന്നേ, ഭർത്താവിനേക്കാളധികം എങ്ങനെ യേശുവിന്റെ കൂടെ നടക്കുന്നത്. കർത്താവ് പറയാ ചെയ്യുമോനെ, അത് നിനക്ക് ആശ്വാസമായിരിക്കും. ഇല്ലെങ്കിൽ ആരുടെയും മുഖം ചുമക്കേണ്ടി വരും. ചുമക്കാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ ആരുടെയും മുഖം എല്ലാവരും ചുമക്കുന്നുണ്ട്. യേശു പറയാ മോനെ എന്റെ ചുമക്ക് അത് മുഖം മൃദുവാ ചുമട് ലഘുവാ. എന്നിട്ട് പറയാണ് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യു വിൽ റിസീവ് റെസ്റ്റ്. ഇനി ഞാൻ ആദ്യം ചോദിച്ചോദ്യം ഞാൻ ചോദിക്കുക, പ്രശ്നം മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളില് എപ്പോഴും സന്തോഷമില്ലാത്തെന്നറിയാവോ? അതിന്റെ റീസൺ പ്രശ്നങ്ങളാണെന്ന് ഒരിക്കലും ആരും പറയരുത്. ഇനിയെങ്കിലും പറയരുത് എന്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് സമാധാനമില്ല. നോ, പ്രശ്നം കാരണമല്ല സമാധാനം ഇല്ലാത്തത്, യേശു ഇല്ലാത്തത് കൊണ്ടാ. ജീസസ് ഈസ് മിസ്സിംഗ്. യേശുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കാത്തതാ നമ്മുടെ അസമാധാനത്തിന്റെ കാരണം. യേശുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിരന്തരമായിരിക്കാത്തത്, അല്ലെങ്കിൽ ദിവസം തോറും ഇടക്കിടക്കിടക്കിടക്ക് യേശുവിനോട് സംസാരിക്ക്. ടേക്ക് എ ബ്രേക്ക്. ഹാവ് എ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് ചോക്ലേറ്റിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഹാവ് എ ബ്രേക്ക്. ഞാൻ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക്, ഇടയ്ക്കൊന്ന് യേശുവിനോട് ഒന്ന് സംസാരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആശ്വാസം കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ തോന്നു പറ ഞാൻ യേശുവിനോട് പറഞ്ഞിട്ട് ആശ്വാസം കിട്ടിയില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ഇട്ടുകൊള്ളുവീൻ. ഇവിടെ റെവലേഷൻ വരുന്നത് കാരണം സ്വസ്ഥമായ ഹൃദയത്തിലാണ് കർത്താവ് റെവലേഷൻ തരാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനെ കുറിച്ച് അധികം അധികമായി വെളിപ്പെടുത്തും. യേശുവിന്റെ ഞാൻ അവസാനിക്കും. യേശുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ വെളിപ്പാടുകൾ ഉണ്ടാകും. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, അവിടെയാ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ കമ്മ്യൂണിറ്റിയിലെ കൂട്ടായ്മയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മേരി സംഭവത്തിന്റെ ഫസ്റ്റ് പാട്ടാ പറഞ്ഞേ, മേരി യേശുവിന്റെ കാൽപ്പാത്തെങ്കിലായിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? യോഹനൻ 13:12 എടുക്കണ്ട, അവിടെ എഴുതിയിരിക്കുകയാണ് മറിയ വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ കാൽപ്പാത്തെങ്കിൽ പൂശി. ശിഷ്യന്മാര് പറഞ്ഞു, പ്രത്യേകിച്ച് യൂദാസ് പറഞ്ഞു, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്ര കൊടുക്കാമായിരുന്നല്ലോ. എന്താ അതിന്റെ അർത്ഥം? 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയ. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തെ കൂലിയാണ്. കേരളത്തിൽ 500 രൂപ കൂലിയുണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ വിലയുള്ള ഒരു പെർഫ്യൂം ഒറ്റ മൊമെന്റി പൊട്ടിച്ച് യേശുവിന്റെ കാലിൽ ഒഴിച്ചു. ഫിനിഷ്. നമ്മളുണ്ടായിരുന്നെങ്കിൽ നമ്മളെ പറഞ്ഞേ മണ്ടത്തരം, ഇവനെയൊക്കെ അടി കൊടുക്കേണ്ടതല്ലേ. കാരണം എന്നാ, 1,50,000 രൂപയുടെ പെർഫ്യൂമാണ് ചുമ്മാ പൊട്ടിച്ചൊഴിച്ചത് യേശുവിന്റെ കാലിലോട്ട്. വൈ? യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. യേശു പറഞ്ഞു, ദരിദ്രം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിയുണ്ടല്ലോ, ഞാനോ കൂടെയില്ല. മർക്കോസിന് സുശേഷം സമാന്തര സുശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൾ തന്നാലാവുന്നത് പോലെ ചെയ്തു. 1,50,000 രൂപ വിലയുള്ള പെർഫ്യൂം അവൾ പൊട്ടിച്ചൊഴിക്കുക. എന്താ കാര്യം എന്നറിയാമോ? യേശുവിന്റെ കാൽപാദത്തിങ്ങിൽ ഇരുന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, തന്റെ മുഴുവനും കൊടുത്തവനെ ആരാധിക്കാൻ അത്രമാത്രം അവൻ ഉന്നതനാണ്, അവൻ തേജസ്സുള്ളവനാണ്, അവൻ യോഗ്യനാണ്, അവൻ മഹത്വമുള്ളവനാണ്. തന്റെ മുഴു ജീവിതവും വലിച്ചെറിഞ്ഞ് അവന്റെ കാൽപാദത്തിങ്കൽ കൊടുക്കുവാൻ തക്ക വേണം. അത്രമാത്രം ശ്രേഷ്ഠനാണ് യേശു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്നാ തോന്നേ? യൂദാസ് എത്ര വില കൊടുത്തെന്നറിയാം യേശുവിന്? അവൻ കൊടുത്തത് 30 വെള്ളിക്കാശ്. അവൻ അത്രയും വിലയാണ് അവൻ യേശുവിനിട്ടത്, 30 വെള്ളിക്കാശ്. പക്ഷെ മറിയം തന്റെ 1 വർഷത്തെ അധ്വാനം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ തന്റെ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ മുഴുവൻ ഒരൊറ്റ മൊമെന്റിലേക്ക് വേണ്ടിയിട്ട്. കാരണം പാവപ്പെടുത്തിയിരുന്ന മറിയയ്ക്ക് ഒരു കാര്യം അറിയാം, എന്താണെന്നറിയാമോ? അവൻ നമ്മൾ പാടുന്നത്, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. എന്റെ ചോദ്യം ഇതാ, നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ, എന്റെ ജീവിതം മുഴുവനും വലിച്ചെറിഞ്ഞു കൊടുക്കാൻ യേശു മതിയായവനാണെന്നുള്ള വെളിപ്പാടുണ്ടോ? പൗലോസിന് പിടികിട്ടി. പൗലോസിന്റെ മുഴുവൻ ജീവിതം വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ പ്രതി സകലവും ചപ്പം നിന്നു. മുഴുവൻ ജീവിതം വലിച്ചെറിഞ്ഞു കൊടുത്തു. കാരണം പൗലോസിന് മനസ്സിലായി, അവൻ യോഗ്യനാ, എന്റെ ജീവിതം നശിച്ചു പോകട്ടെ. ഒരിക്കൽ വാച്ചുമാനി ഇന്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ പറഞ്ഞ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതുമായിരുന്നു. അദ്ദേഹം രോഗിയായി, ടിബി വന്നു, നടക്കാൻ പോലും കഴിയാതെ വടിയും കുത്തിപ്പിടിച്ച് നടന്നപ്പോൾ കോളേജ് പ്രൊഫസർ എതിരെ വരുന്നു, പഠിപ്പിച്ച പ്രൊഫസർ. പ്രൊഫസർ പറഞ്ഞു, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് എന്തോ ഒരു പ്രതീക്ഷയായിരുന്നു, നീ ക്ലാസ് ഫസ്റ്റ് മേടിച്ച് നീ വലിയ ഉന്നത സ്ഥാനത്തെത്തൂന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് നിന്റെ അവസ്ഥ എത്ര പരിതാപകരമാ. ടിബി അസുഖം പിടിച്ച് നടക്കാൻ പോലും വയ്യാതെ വടിയും പിടിച്ച് നടക്കുന്നതിന്റെ അവസ്ഥ എത്ര പരിതാപകരമാ. വാട്ട് എ വേസ്റ്റ്! നിന്റെ ജീവിതം ഒരു വേസ്റ്റായി. യൂദാസ് പറഞ്ഞ അതേ അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എന്റെ മുഴു ജീവിതവും ഞാൻ എന്റെ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ ഒരാരാധനയായി കൊടുത്തു, എനിക്കെന്ത് സംഭവിക്കട്ടെ, ഐ ഡോണ്ട് കെയർ. എത്രത്തോളം യേശുവിനെ അറിയുന്നുവോ അത്രത്തോളമായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ആരാധന ഉണ്ടാകുന്നത്, അത്രമാത്രമായിരിക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്, അത്രമാത്രമായിരിക്കും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശു നമുക്ക് എത്ര വിലയേറിയവനാ, യേശു നമുക്ക് എത്ര മാധുര്യവാനാ. ഇംഗ്ലീഷ് പാട്ടിലുണ്ട്, ഓൾ ടുഗദർ ലവ്ലി. അവൻ ലവ്ലി ആണോ? അവൻ ലവ്ലി ആണെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടുകൾക്കകത്ത് അത് സന്തോഷത്തിന്റെ തുടിപ്പുണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നിങ്ങൾ റിയലി ജോയ്ഫുൾ ആയിട്ടാണോ പാടുന്നത്? ആ ഒരു മാധുര്യം ഉണ്ടോ നമുക്ക്? ഹീസ് ലവ്ലി, He is beautiful among 10,000. He is glorious. തേജസിന്റെ കർത്താവ്. പൗലോസ് പറയാണ്, തേജസിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. അവരറിഞ്ഞില്ല ആരാ തേജസിന്റെ കർത്താവ് എന്ന്. പൗലോസിന്റെ മനസ്സിലായി. പൗലോസ് പറഞ്ഞു, പൗലോസ് എഴുതുകയാണ്. ഒരു കാര്യം കൂടെ പൗലോസ് പറഞ്ഞു, എന്നറിയോ? പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം അവരുടെ തലമേൽപ്പിക്കുന്നു, എന്നാൽ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോവും. എന്താ അത്? ബൈബിൾ വായനയെ കുറിച്ച് ബാക്കി ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബൈബിൾ വായിക്കുമ്പോഴേ ഒത്തിരി പേര് ഇൻഫർമേഷൻസ് തപ്പുക, കുഴപ്പമില്ല, തപ്പണം, സെറ്റല്ല. പക്ഷെ അത് മാത്രമായി പോവുക. അവരോട് ചോദിക്കുമ്പോഴത്തേന് ആ പാട് ഇത്ര അറിയാവുള്ളൂ, മൗണ്ട് ഹെർമോൻ എവിടെയാണെന്ന് അറിയാമോ? ഇന്ന സ്ഥലത്താ. യോർദാൻ എപ്പോഴാണ് കരകവിഞ്ഞൊഴുകിയത്? എനിക്കറിയാമല്ലോ എന്റെ പൊന്നെ. ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, പിന്നെ പോയിട്ട് വായിച്ചാൽ മതി. യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. The whole Old Testament is pointing towards Jesus. ഒരൊറ്റ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്ത്, ചരിത്രം എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ ആ ചരിത്രം മുഴുവൻ ഒറ്റ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. That is Jesus. Jesus only. യേശു മാത്രം, യേശു മാത്രം. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ കാണണം. പ്രാർത്ഥിക്കണം, പിതാവേ യേശുവിനെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. ബൈബിൾ വായിക്കുമ്പം യേശുവിന്റെ മഹത്വം കാണാൻ, യേശുവിന്റെ മഹത്വം കാണുമ്പോഴാണ് നമ്മൾ താഴ്മയുള്ളവരാകുന്നത്. അല്ലാതെ കുറച്ച് താഴ്മ തരണേ, താഴ്മ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ താഴ്മ കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഇച്ചിരി താഴ്മ കിട്ടിയെന്ന്. അത് അഹങ്കാരത്തിന്റെ ആദ്യ ലക്ഷണം. അങ്ങനെ പീസ് പീസായിട്ട് താഴ്മ കൊടുക്കത്തില്ല ദൈവം. ആ എന്നാ ഇച്ചിരി താഴ്മീന് കൊടുത്തേക്കാം, ഇനിയിടെയായിട്ട് ഇച്ചിരി താഴ്മയില്ല. അല്ല സഹോദരങ്ങൾ, യേശുവിനെയാ തരുന്നത്. തന്റെ ഏഴ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നെ യോഹന്നാനെ സൂചിച്ച യേശുവിന്റെ. മാർത്ത വന്നിട്ട് പറഞ്ഞു എന്താണ് കർത്താവ് നീ ഉണ്ടായ സഹോദരൻ മരിക്കത്തില്ല എന്ന്. യേശു എന്നാ പറഞ്ഞേ, ഞാൻ നിന്റെ സഹോദരനെ ഉയർപ്പിക്കും എന്നാണോ പറഞ്ഞത്? അല്ല, യേശു പറഞ്ഞു ഐ ആം ദ റിസറക്ഷൻ, ഞാനാണ് ഉയർപ്പ്. ഞാൻ ഉയർപ്പിക്കുമെന്നല്ല, ഞാനാണ് ഉയർപ്പ്, അതുകൊണ്ട് ഞാൻ ഉയർപ്പിക്കുന്നത്. ഐ ആം ദ റിസറക്ഷൻ. യേശു പറഞ്ഞു ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാനാ ജീവൻ, ജീവന്റെ അപ്പം, അതുകൊണ്ടാണ് അപ്പം കൊടുത്തത്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ട്രൂ ഷെപ്പേർഡ്, ഐ ആം ദ ഡോർ, എല്ലാം യേശുവാ, യേശുവാ. എന്നിട്ട് നമ്മൾ സാറ് പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്, നമ്മുടെ വിശുദ്ധീകരണമാണല്ലോ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ. കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണേ, ഇന്നും വീണ് കർത്താവേ, കർത്താവേ ഇങ്ങനെ പോയാൽ എന്റെ അവസ്ഥ എന്താവും, തലയും കുത്തി വീണ് കർത്താവേ. ഞാൻ പറഞ്ഞത് ഈ കർത്താവേ വിശുദ്ധീകരിക്കണം എന്നുള്ള ആദ്യത്തെ പ്രാർത്ഥന. എവിടെന്നറിയോ വിശുദ്ധീകരണം ക്രിസ്തീയ ജീവിതത്തിൽ ആരംഭിക്കുന്നേ? Do you know that? എവിടെ വിശുദ്ധീകരണം ആരംഭിക്കുന്നേ? എന്റെ കണ്ണിന് കർത്താവേ കാഴ്ച, അല്ല എന്റെ കണ്ണ് വേണ്ടാത്തൊന്നും കാണരുത്, അതല്ല വിശുദ്ധ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നവിടെ അല്ല. എവിടെന്നറിയാമോ? Romans 6. ഞാൻ എനിക്ക് സമയമുള്ളപ്പോ എനിക്ക് കൂടുതൽ പറയണം, എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ കുറിച്ച്. Romans 6 എന്താണ്? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാ സാങ്ക്ടിഫിക്കേഷന്റെ ഫൗണ്ടേഷൻ. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു, ഈ ബോധ്യമാ ഒരുവനെ വിശുദ്ധിയിലേക്ക് വളരാൻ പ്രാപ്തനാക്കുന്നത്. അല്ലാതെ കുറച്ച് വിശുദ്ധിക്ക് വേണ്ടി മസിൽ പിടിച്ചാൽ അവൻ പരീക്ഷനാവും. അവൻ അവൻ ഇവാലിറ്റി എന്നറിയോ, എനിക്ക് ഇത്രയും വിശുദ്ധി, അവൻ അത്രയും വിശുദ്ധിയില്ല, നീ അടുക്കണ്ട, ഞാൻ നീ അശുദ്ധൻ. നോ, ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധീകരണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അതുകൊണ്ട് എന്റെ അവയവങ്ങളെ ഞാൻ ഇനി എങ്ങനെ അനീതിയുടെ അവയവങ്ങളാക്കി തീർക്കും? കാരണം എന്താ? എന്റെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാ. ഞാൻ അവനോടുകൂടെ മരിച്ചു, ഞാൻ അവനോടുകൂടി അടക്കപ്പെട്ടു, അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് സാങ്ക്ടിഫിക്കേഷന്റെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനിലല്ലാതെ നിങ്ങൾ കുറച്ച് വിശുദ്ധിക്ക് വേണ്ടി പിടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അത് പരാജയപ്പെടും. ഇറ്റ് വിൽ ബി ഓൺലി എ മോറൽ എക്സസൈസ്, അത്രേ ഉള്ളൂ. അത് ശ്രീശ്രീ രവിശങ്കരൻ ചെയ്യുന്നുണ്ട്, അവരും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിന്റെ സാങ്ക്ടിഫിക്കേഷൻ ഇറ്റ് ഈസ് ഞാൻ അവരോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് ആത്മാവിലുള്ള ബോധ്യമാണ്. എവറിഥിങ് ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ വിട്ടിട്ടുള്ള കളി ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ല. ബാക്കി എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നമുക്കും വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നമ്മൾ അവകാശപ്പെടുന്നു ബൈബിൾ. പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുവിലേക്ക് പോകേണ്ടിയാ നമുക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥമുള്ളത്. എല്ലാം ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് കർത്താവ് അവരുടെ കണ്ണുകളെ തുറന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമേഷൻ. ആ രാത്രിയിൽ തന്നെ അവരെന്ത് ചെയ്തു? യെരുശലേമിലേക്ക് മടങ്ങി വന്നു. കർത്താവിനെ കാണാതെ ഒരിക്കലും മടങ്ങി വരതില്ല കേട്ടോ. യേശുവിനെ കാണുവാനായിട്ട് കണ്ണുകൾ തുറക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു മടങ്ങി വരവില്ല, മാനസാന്തരമില്ല. ഒരൊറ്റ കാര്യത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.